നമ്മുടെ കുറിവാക്യം നമുക്ക് വായിക്കാം.
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ.
ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്ന് പത്രം 1:16 വാക്യത്തിലെ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ വെറുതെ അങ്ങ് വിശുദ്ധരാകണമെന്ന് എഴുതിയിരിക്കുകയല്ല, കാര്യകാരണ സഹിതമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എനിക്ക് നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകണമെങ്കിൽ അടുപ്പമുണ്ടാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും. മനസ്സിലായി? അപ്പൊ ദൈവമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വചനപ്രകാരം ഇത് പാലിച്ചേ പറ്റൂ. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന വിശുദ്ധിയല്ല, നമ്മളുടെ നിർവചനത്തിനകത്തുള്ള വിശുദ്ധിയല്ല, ദൈവത്തിന്റെ നിർവചനത്തിനകത്തുള്ള വിശുദ്ധിയാണ്. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഞാൻ നിങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു ഡിന്നർ തരാമെന്ന് വെച്ചു, കുറച്ച് ചോറ് കാണും, മീൻകറി കാണും, ഒരു ചിക്കൻ കറി കാണും, പിന്നെ മോര് കാച്ചിയത് കാണും, അവിയല്, ചിലപ്പോൾ സാമ്പാർ, തോരൻ, കട്ട്ലറ്റ്, ഫ്രീസറോ, ബാക്കിയൊക്കെ നിങ്ങളെ ഒരുമിച്ചാണ്. ഇത് നിങ്ങളെ വിളിച്ചു തന്നാൽ, പക്ഷെ നിങ്ങൾ പറയാതെ തന്നെ വന്നു കയറിയാൽ പയറ് നെഞ്ഞു കിട്ടുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ഡിന്നർ തരുമ്പോൾ അതിന്റെ മെനു, അതിനകത്ത് വിളമ്പുന്ന കറി, ചോറ് മുതലായ വിഭവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടി വന്നാൽ പാസ്റ്റ് ഇത്രയും തരും, ഈ ആഴ്ച എങ്ങാനും വരണം, അമേരിക്കയിൽ വന്നൊരു മിഠായി കൂടെ ലാസ്റ്റ് തരുമായിരിക്കും, ഇത് കൂടി ചിന്തിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രസിഡന്റ് നിങ്ങൾക്കൊരു ഡിന്നർ തരികയാണെങ്കിൽ, പ്രൈസ് ഗോഡ്, അതിനകത്ത് എന്തൊക്കെ വിളമ്പുമെന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് നിശ്ചയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ പ്രസിഡന്റിന്റെ കാര്യത്തിലേക്ക് പോകുന്നത്? കേണൽ വിജയനോട് ഇരിപ്പുണ്ട്. ആർമിയിലായിരുന്നപ്പോൾ, ഞാന് ജോലിയിലായിരുന്നപ്പോഴൊക്കെ അഡ്മിറലും ജനറലും ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ലെഫ്റ്റനന്റ് വീട്ടിലെ മകന്റെ ബർത്ത്ഡേക്ക് തരുന്ന പാർട്ടിയാണോ പ്രൈസ് ദി ലോർഡ്? ഹരി ജനറലിന്റെ പാർട്ടി അല്ല, എന്തൊക്കെയാ അവിടെ വിളമ്പുന്നതെന്ന് യു കൻ നോട്ട് തിങ്ക് ഓഫ്. ഞാനത് പറഞ്ഞതിനറിയാമോ, വിശുദ്ധി എന്ന് പറയുമ്പോൾ നീ വിചാരിക്കുന്ന വിശുദ്ധിയല്ല ഈ ദൈവത്തിന്റെ വിശുദ്ധി. പ്രൈസ് ഗോഡ്. മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ വല്ലതും മനസ്സിലാകണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് വെളുത്തതാണെന്നും നല്ലതാണെന്നും ശുദ്ധമായതാണെന്നും നിന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് നോക്കി വിശുദ്ധനാകുന്നതിന് പകരം നിന്റെ ബുദ്ധി മാറ്റിവെച്ച് ഇതിനകത്ത് വരാനിരിക്കുന്ന വിശുദ്ധിയാണ് നിനക്ക് വേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധി ഫോളോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അത്ര നടക്കത്തുള്ളായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിളമ്പിയ ചോറ് തിന്ന് കഴിയുമ്പോഴാണ് പിന്നെയും വേണമെന്ന് ചോദിക്കുന്നതും വിളമ്പുന്നതും. കിട്ടിയ വെളിപ്പാടിനനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിൽ കൈയാളുന്ന വ്യക്തിക്ക് വേണ്ടി പിന്നെയും വിശുദ്ധിയുടെ പാഠങ്ങൾ തുടർന്ന് 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 കൊടുക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇവിടെ ചിലർക്ക് വിശുദ്ധി എന്താന്ന് അങ്ങോട്ട് മനസ്സിലായാലും, എന്ത് ഞാൻ ഉപേക്ഷിച്ചാലാണ് വിശുദ്ധി എന്ന് മനസ്സിലായാലും, അങ്ങ് കടുംപിടുത്തം പിടിച്ച് നിൽക്കുക, വരുന്നിടത്തോളം അങ്ങ് പോകാമെന്ന് പോകത്തില്ല, മനസ്സിലാക്കിക്കോണം. നിന്റെ ഉള്ളത്തിൽ നീ ദൈവത്തിന് വിശുദ്ധനായി നിൽക്കണമെങ്കിൽ എനിക്ക് ഇന്ന 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 കാര്യങ്ങളും കൂടെ ഉപേക്ഷിക്കേണ്ടതാണെന്ന് ഒരു ചെറിയ വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ അതിൽ കടുംപിടുത്തം പിടിച്ച് തൂങ്ങി നിൽക്കുന്നിടത്തോളം കാലം ഈ ദൈവത്തിന്റെ വിശുദ്ധിയോട് നിനക്ക് ബന്ധമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാ, നീ വേദപുസ്തകം എടുത്ത് പെന്തിക്കോസ്തുകാരനെന്ന വിശ്വാസി എന്ന ലേഖനം കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൽ നിന്നെ പട്ടിണി കിടത്തില്ല, പക്ഷെ പരലോകത്തിൽ ഒരു കസേര അവിടെ കിട്ടത്തില്ല. ദൈവത്തിന്റെ വിശ്വസ്തത ഉള്ളത് കൊണ്ട് തിരുവനന്തപുരം വായിച്ചതറിയാം. ദൈവത്തിന്റെ പേരിൽ നടക്കുന്നവനായതുകൊണ്ട് ഇവന്റെ ഇവൻ തെട്ടി നടന്ന ദൈവത്തിന് നടക്കണം, അതുകൊണ്ട് തെണ്ടാൻ അനുവദിക്കത്തില്ല. പക്ഷെ ഈ ലോകത്തിലെ കാര്യമാണ്, ഇവിടുത്തെ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ കപ്പയും കാച്ചിലും ചേനയും മണ്ണാങ്കട്ടയും വേണമെന്നുണ്ടെങ്കിൽ ക്രൈസ്തവരോട് നീ അകമേ വിശുദ്ധനാകണ്ട, അകമേനെ വിശ്വാസി പോലും ആകണ്ട, ഇത് ചുമ്മിക്കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ നടന്നു വെച്ചാൽ മതി, ഇതിൽ നിന്റെ ചോളം പിടിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നാണക്കേട് മാറാൻ നിന്നെ അനുഗ്രഹിച്ചു നിൽക്കും. ക്രൈസ്തവരോട് ഞാൻ പറഞ്ഞത് കപ്പയും കാച്ചിലും ചേനയും ചേർത്ത് തന്നിരിക്കും എന്നൊരു നിത്യതയിൽ ഒരു നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്ന ആ ആഴമേറിയ വിശുദ്ധി നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നിനക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി, സ്വർഗം എന്ന് പറയുന്നത് തങ്ങൾ ചുളിവ് മേടിക്കാൻ സാധനമല്ല കേട്ടോ. അങ്ങനെ ചുളിവിൽ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ തന്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ എന്നെയും നിന്നെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ തകർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേറെ എന്ത് വിലയും കൊടുക്കാൻ കർത്താവ് ദൈവത്തിന് കഴിയും? എന്തും കൊടുത്ത് വില മേടിക്കാൻ കഴിയും. പക്ഷെ എന്നെയും നിന്നെയും വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, മറിച്ച് വസ്തുവെന്ന നിർദ്ദോഷമായിരിക്കുന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാണെങ്കിൽ ഇന്ന് വിലക്കാനും അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഈ വിശുദ്ധിയോട് അടുക്കുവാൻ എനിക്ക് നിനക്കും സാധ്യമല്ല. വെളിപ്പെട്ട് കിട്ടിയ വല്ലതുമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്തേ പറ്റൂ. നിനക്ക് വെളിപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ദൈവത്തിനറിയാം. നിന്റെ ഹൃദയത്തോട് നിന്നോട് ചില വിഷയങ്ങൾ ദൈവം എപ്പോഴെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആമൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ഹല്ലേലൂയാ. അത് ദൈവത്തിനറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നിനക്കിരുട്ടായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇരുട്ടല്ല. മനസ്സിലായിട്ടുണ്ട്? മരുഭൂമിയിൽ ഒരു പക്ഷിയുണ്ട്, ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി പറയുന്ന ഇങ്ങനെ, ശത്രു കാട്ടുമൃഗങ്ങൾ അതിനെ ഓടിച്ചിടുമ്പോൾ കുറച്ചു നേരം അത് ഓടി നോക്കും, എന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുന്നിങ്ങനാ അങ്ങ് നിന്നിട്ട് മണലിലോട്ട് തല അങ്ങോട്ട് ഊത്തി വയ്ക്കും. ഈ മണലിലോട്ട് തല ഊത്തി കഴിയുമ്പോൾ ഒട്ടപക്ഷിക്ക് ഒരാളെ കാണാൻ പറ്റില്ല. ഒട്ടപക്ഷി വിചാരം തുടങ്ങുമ്പോൾ ആരും എന്നെ ഇപ്പം കാണുന്നില്ല. ഇതിന്റെ ഒരു കൊച്ചു തല മാത്രമേ മറഞ്ഞപ്പോൾ ഈ വലിയ ശരീരമുണ്ടല്ലോ, പൊണ്ണ തടി മേളി നിൽക്കുക. ഇന്ന് പകൽക്കാലം ഒട്ടകപക്ഷി ആമേൻ ഹാലിലെ മറയുന്നത് പോലെ മറയല്ലേ. നിനക്ക് ദൈവം നിന്നെ തൊട്ട് നിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഉടക്ക് ചില വിഷയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നീ യു ആർ സ്ക്വയർലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് വിത്ത് യുവർ ഗോഡ്. പ്രൈസ് ഗോഡ്. ഞാൻ സത്യം പറയാം, വിശുദ്ധി എന്ന് പറയുന്നത് വ്യക്തിപരമായി വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വെളിപ്പാടാണ്. എന്റെ പദവിക്കൊത്ത് ഞാൻ വിശുദ്ധനാകേണ്ടത് വ്യക്തിപരമായി എന്റെ കടമയാണ്. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്. ഒരു വിശ്വാസിയുടെ വിശുദ്ധി പോരാ പാസ്റ്റർ എന്ന് പറയുന്ന എനിക്ക് പോരാ. ഒരു വിശ്വാസിയുടെ ഭാര്യയ്ക്കുള്ള വിശുദ്ധി പോരാ എന്റെ ഭാര്യയ്ക്ക്. പ്രൈസ് ഗോഡ്. ഒരു വിശ്വാസിയുടെ മക്കൾക്കുള്ള വിശുദ്ധി പോരാ എന്റെ മക്കൾക്ക്. കാരണം ഞാൻ വിശ്വാസിയല്ല, ഞാൻ പാസ്റ്റർ. നീ ഒരു ശുശ്രൂഷകനാണ്. നിനക്ക് സാമാന്യ ജനത്തിന്റെ വിശുദ്ധിയല്ല, സാമാന്യ ജനത്തിന്റെ വേർപാടല്ല, സാമാന്യ ജനത്തിന്റെ പദവിയല്ല, വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം പറയാമോ? അവനൊന്നെ തുള്ളുന്ന പോലെ നമ്മൾ തുള്ളരുത്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് സന്തോഷമുള്ള കാര്യം മാത്രം ചെയ്യുന്നവർക്ക് ആത്മീയത്തിൽ വളരാൻ പറ്റുകയില്ല. ഒരു എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് സന്തോഷമുള്ള കാര്യം മാത്രം ചെയ്യുന്നവർക്ക് ആത്മീയത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് വളരാൻ സാധ്യമല്ല. ദൈവത്തിന്റെ സേനയിൽ ക്രിസ്തുവേശുവിന്റെ നല്ല ഭടനായി തീരാൻ ആഗ്രഹിക്കുന്നത് നീ മനസ്സിലാക്കണം. നീ ഒരു പട്ടാളത്തില. ഹല്ലേലൂയ. എടാ, പോലീസുകാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് പോരാ, പട്ടാളക്കാർക്ക് മതിയോ? വേണൽ പോരാ, പോലീസുകാർക്ക് കൊടുക്കുന്ന പോരാ. പ്രൈസ് ഗോഡ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് പോരാ. ഫോർവേഡിൽ വരുന്ന സൈന്യത്തിന്, നീ ഫോർവേഡിലാണ് നിൽക്കുന്നത്, ഫ്രണ്ട് ഫീൽഡാണ് നീ നിൽക്കുന്നത്. നീ വിശ്വാസം നടക്കുന്നതുപോലെ വിട്ടം പിടിച്ച് നടക്കാനല്ല ആഗ്രഹിക്കുന്നത്, നീ വീര്യമുള്ള പടയാളിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 6:3.
അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു.
മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും എന്ത് ചെയ്തില്ല,
വാദിച്ചുകൊണ്ടിരിക്കുകയില്ല.
കാരണം എന്നാ?
അവൻ ജഡം തന്നെയല്ലോ.
തൂക്കി വിറ്റാലേ അവൻ ആട്ടിറച്ചിക്കും പോത്തിറച്ചിക്കും പശുവിറച്ചിക്കും കോഴിയിറച്ചിക്കും മുയലിറച്ചിക്കും പോലും കിട്ടുന്ന എന്തൊരു തവളക്കാലിന് കിട്ടുന്ന വില പോലും നിന്നെ തൂക്കി വിട്ടാൽ കിട്ടത്തില്ല. നീ വെറും ഫ്ലഷാണെന്ന്, പിന്നെ നിന്റെ ഒക്കെ പുറകെ നടക്കാൻ ഈ ദൈവത്തിന് നേരമില്ലെന്ന്. ദൈവം ആരാണെന്നോർത്ത് അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ദൈവവചനപ്രകാരം ദൈവം നിന്നെ ടച്ച് ചെയ്യുമ്പോൾ ഡു സംതിങ്. ചിലരുണ്ട് ഈ മാല ഇടുന്നതിന് മുമ്പ് കള്ളൂടി നിർത്തുന്നത് എങ്ങനെയാണെന്നറിയാം, ലാസ്റ്റ് വരെയും കുടിച്ചേച്ചുമാണ് അടുത്ത 30 ദിവസം കുടിക്കത്തില്ലാന്ന് തീരുമാനിക്കുന്നത്, 31-ാം ദിവസം പിന്നെയും കുടി തുടങ്ങണം. അങ്ങനത്തെ ഒരു വിശുദ്ധിയല്ല ക്രിസ്തീയ വിശുദ്ധി. ക്രിസ്തീയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്ന ചില പ്രമാണങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ചില സത്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കയ്യിൽ കൊണ്ടു നടക്കുന്ന ചില വിഷയങ്ങൾ, എൻ്റെ കുടുംബത്തിൽ ഞാൻ വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ വിലയേറിയതായി എണ്ണുന്ന ചില വസ്തുക്കൾ, പ്രൈസ് ഗോഡ്, എനിക്ക് ഒരു വിശുദ്ധൻ എന്നുള്ള നിലയിൽ ചേരുകയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ പ്രൈസ് ഗോഡ് സംശയമുണ്ടെങ്കിൽ ആ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അതും കൊണ്ടു നടക്കുന്നതല്ല, സംശയമുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചപ്പോൾ ഒരു വിദ്യ ഉറപ്പാക്കുകയാണ് വിശുദ്ധൻ. ഹല്ലേലൂയ. നമ്മുടെ കുഴപ്പമെന്നറിയാം, നമുക്ക് ഇത് വിട്ട് കളിച്ചിട്ടൊരു വിശുദ്ധി വേണ്ട, നമുക്ക് ചില കാര്യങ്ങളുണ്ട് അത് വിട്ട് കളിച്ചിട്ടൊരു വിശുദ്ധി വേണ്ട. പിന്നെ സംസാരിച്ച് പിടിച്ചൊക്കെ വരുമ്പോൾ പ്രൈസ്തലോട് വല്ല സംശയവും ഉണ്ടെങ്കിലും നമ്മൾ സംശയത്തിന്റെ ആനുകൂല്യം എന്തിനു വേണ്ടി കൊടുക്കും? നിത്യതയ്ക്ക് വേണ്ടിയല്ല കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കുറച്ചുകൂടെ പോകാൻ, നിത്യത ഇസ് അണ്ടർ ക്വസ്റ്റ്യൻ, എറ്റേണിറ്റി ഇസ് അണ്ടർ ഡൗട്ട്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നല്ല ആരോഗ്യം, 1-ാം തരം വീട് പട്ടണത്തിൽ, പ്രൈസ് ഗോഡ്, വീടിന്റെ കാർഷെഡിൽ ലേറ്റസ്റ്റ് മോഡൽ വണ്ടി, വീട്ടിനകത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള ആണും പെണ്ണും മക്കള് ഒക്കത്തിനും റാങ്ക് ഹോൾഡേഴ്സ്. പിന്നെ മലബാർ തൊട്ട് തിരുവനന്തപുരം വരെ റബ്ബർ എസ്റ്റേറ്റ്, കുരുമുളക് എസ്റ്റേറ്റ്, ടീ എസ്റ്റേറ്റ്, എല്ലാവിധ എസ്റ്റേറ്റുകളും. പ്രൈസ് ദ ലോർഡ്. കോഴിക്കോട് മുതൽ തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം വരെയുള്ള പട്ടണത്തിന്റെ നടുഭാഗത്തുള്ള നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ അച്ചായൻ്റെ. ഹല്ലേലൂയ. പിന്നെന്തൊക്കെയാ? എല്ലാം ദൈവം അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഇതെല്ലാം വിട്ടിട്ട് അച്ചാൻ അങ്ങ് പറക്കണം. ഇവിടുന്ന് ഒരു ചെറിയ താക്കോല് പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, വിട്ടച്ചും പോകണം. പ്രൈസ് ഗോഡ്. എവിടെ ചെന്നെത്തും? ദാറ്റ് ഈസ് ഇറ്റേണിറ്റി. ഒന്നുകിൽ നീ നിത്യനാശത്തിൽ, അല്ലെങ്കിൽ നിത്യസന്തോഷത്തിൽ. ഈ ബോധം ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നെയും നിങ്ങളെയും ഭരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ 21 ദിവസത്തെ ഉപവാസവും ചിലർക്ക് ചില കല്യാണം നടക്കാൻ, വേറെ ചിലർക്ക് ഒരു ജോലി കിട്ടാൻ, വേറെ ചിലർക്ക് വിദേശത്ത് പോകാൻ, വേറെ ചിലർക്ക് ബിസിനസ് ശരിയാകാൻ, വേറെ ചിലർക്ക് പിള്ളേരുടെ പഠിത്തം ശരിയാകാൻ, വേറെ ചിലർക്ക് പിള്ളേരുണ്ടായിട്ട് പഠിത്തം ശരിയാവാൻ, ഇങ്ങനെ 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 ഒരു വലിയ പട്ടിക ടിക്ക് ചെയ്യാൻ കാണും. ഇന്നലെ ഏറ്റവും താഴെ ഒരു വിഷയം ഞാൻ എഴുതി ചോദിക്കുകയാണ്, ഇതെല്ലാം ശരിയായാലും അവസാനം നിന്റെ അജണ്ടയ്ക്കകത്ത് നിത്യത എന്ന് പറഞ്ഞ ഒന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഇല്ലെങ്കിൽ ഇതൊക്കെ ശരിയായി കിട്ടിയാലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇതൊക്കെ ശരിയായി കിട്ടിയാലും ദൈവവേദനയെ മേളിലുള്ളത് മുഴുവനും ഒരു ദിവസം വട്ടപൂജ്യമാവും, ഒരു ദിവസം വട്ടപൂജ്യമാവും. ഇപ്പൊ വിശുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പം അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ആഗ്രഹിച്ച് വിശുദ്ധി പഠിക്കല്ലേ? അതായത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാലും എന്റെ ഇഷ്ടമനുസരിച്ച് പോകാനുള്ള പഴുത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രസംഗം കേൾക്കല്ലേ? ഓരോ 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 ദിവസവും ഓരോ ഓരോ ദേവദാസന്മാരും ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഊരിക്കളയേണ്ടത് ക്രൈസ്തവ ലോകത്തോട്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലെ ഉപേക്ഷിക്കേണ്ടത് നിന്റെ ജീവിതത്തിലെ ക്രൈസ്തവരോട് അഴിച്ചു കളയേണ്ടത്, കാലിലെ ചെരുപ്പായാലും നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആമി ഹോരേമിലെ മുൾപടർപ്പിന്റെ മുമ്പിൽ അഗ്നി കത്തുന്ന മരുഭൂമിയിൽ ക്രൈസ്തവരോട് കാലിലെ ചെരുപ്പഴിച്ചു കളഞ്ഞ് വിശുദ്ധിക്ക് വേണ്ടി നിന്ന മോശയെ പോലെ നിൽക്കുവാൻ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. സിമ്പിൾ. ഞാനൊരു കാര്യം പറയാം, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസം ഗുണം ചെയ്യത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ ഞാൻ നഗ്നനായി വന്നു, നഗ്നനായിട്ട് മടങ്ങിപ്പോകാനുള്ളവനാണ്. വന്നതിനേക്കാൾ കൂടെ കൊണ്ടുപോകാൻ ഈ ലോകത്തുള്ള ഒന്നും പറ്റത്തില്ല. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിന്നവന് ചിലത് കൂടെ കൊണ്ടുപോകാൻ കാണും. അനുസരിക്കുന്നവര് കേട്ടിട്ട് മനസ്സിലായ ഒരു സ്വതന്ത്രനാട്ട്, വിശുദ്ധിക്ക് വേണ്ടി നിന്നവർ ചിലത് കൊണ്ടുപോകാൻ കാണും. വിശുദ്ധിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തവന് ആമീൻ. ആത്മീയത്തിൽ തന്നെ എന്തുണ്ടെങ്കിലും അവിടെ കേട്ടത്തില്ല. കാരണം യാതൊരശുദ്ധനും അകത്ത് കടക്കത്തില്ലെന്ന് വചനമുണ്ട്. മനസ്സിലായ? ആരാധനയ്ക്ക് വേണ്ടി നിന്നവനായിരിക്കാം, പാടാൻ വേണ്ടി നിന്നവനായിരിക്കാം, പ്രസംഗിക്കാൻ വേണ്ടി നിന്നവനായിരിക്കാം, പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നവനായിരിക്കാം. അതിനൊക്കെ വിടവചന പ്രതിഫലം തന്നിട്ടുണ്ട്. ദൈവം അതിനൊക്കെ ഞാൻ ഇവിടെ തന്നു കഴിഞ്ഞു, ഞാൻ ഇവിടെ തന്നു കഴിഞ്ഞു. വിശുദ്ധിക്കുള്ള പ്രതിഫലം വിശുദ്ധൻ അവിടെ കൊടുക്കും. കർത്താവ് ചേർക്കാൻ വരുന്നത് ആരാണെന്ന് വചനം വ്യക്തമായി പറയുന്നു. അവൻ ചേർക്കാൻ വരുന്നത് പെന്തിക്കോസ്തുകാരനെയല്ല, മർത്തോമക്കാരനെയല്ല, സി എസ് ഐ കാരനെയല്ല, കത്തോലിക്കനെയല്ല, കരിസ്മാറ്റിക്കാരനെയല്ല. അവൻ ചേർക്കാൻ വരുന്നത് പാസ്റ്ററെയല്ല, അപ്പോസ്തലനെയല്ല, പ്രവാചകനെയല്ല, പ്രൈസ്തലോട് പ്രാർത്ഥനക്കാരിയെയല്ല, ഹല്ലേലൂയ ലേഡീസ് മിനിസ്ട്രിയുടെ നേതാവിനെയല്ല, അവൻ യൂത്ത് മിനിസ്ട്രിയുടെ നേതാവിനെയല്ല, സകല സഭകളുടെയും പ്രസിഡന്റിനെയല്ല, സീനിയർ പാസ്റ്ററെയല്ല, അസോസിയേറ്റ് പാസ്റ്ററെയല്ല, ജൂനിയർ പാസ്റ്ററെയല്ല, ഹൗസ് ചർച്ച് പാസ്റ്ററെയല്ല. എന്നാൽ എന്റെ ദൈവത്തിന്റെ വാചകം പറയുന്നു, അവൻ ചേർക്കാൻ വരുന്നത് ഈ ശുദ്ധന്മാരോട്.
ഇത് തലക്ഷതത്തുണ്ടാകണം, ഇത് ഉള്ളിൽ കയറണം. അല്ലാത്തടത്തോളം കാലം നീ പാസ്റ്ററായിരിക്കും, നീ പ്രവാചകനായിരിക്കും, നീ അപ്പോസ്തലനായിരിക്കും, പക്ഷെ അവസാനമുണ്ടല്ലോ. കൊണ്ടുപോകാൻ ഇതൊന്നും സമ്മതിക്കുക, എല്ലാം കൈ കാണും. ചിലർ ഈ ഞാനിപ്പോ ഈ യാത്രയിൽ ഇപ്പൊ എയർപോർട്ടിൽ കാണും, വലിയ ഘട്ടൊക്കെ ആയിട്ട് വരും, പക്ഷെ കയറ്റിയല്ല, ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പ്ലെയിനെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, പ്ലെയിനിന്റെ ഡെസ്റ്റിനേഷൻ മാറിപ്പോയതല്ല, കയ്യിലുള്ള കെട്ടും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഒന്നല്ലേ കെട്ട് കളയണം, അല്ലെങ്കിൽ കെട്ടിനകത്തുള്ള ചില സാധനം കളയണം. ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ ഒരു തള്ള, തള്ളയുടെ കയ്യിൽ വലിയ ഭാഗം കയ്യിലുണ്ട്, തള്ളയ്ക്കറിയത്തില്ല ഇപ്പോൾ പുതിയതായിട്ട് പോകുമ്പോൾ അതിനകത്ത് കത്തി ഉണ്ടാകാൻ പറ്റത്തില്ല, പൗഡറും ഉണ്ടാകാൻ, സോറി, പേസ്റ്റും ഉണ്ടാകാൻ പറ്റത്തില്ല, ക്രീമും ഉണ്ടാകാൻ പറ്റത്തില്ല, ഇതൊന്നും തള്ളയ്ക്കറിയത്തില്ല. ഇതെല്ലാം മേടിച്ച് കുത്തി നിറച്ചേക്ക്. സെക്യൂരിറ്റി അത് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് തൂരെടുത്തുള്ളത്, എന്നിട്ട് കയറ്റി വിട്ടു. പക്ഷേ മറ്റേ സെക്യൂരിറ്റി, മുകളിലെ സെക്യൂരിറ്റിക്ക് ഒരു കുഴപ്പം, അവിടെ ചെന്നിട്ട് കളയുന്ന പ്രശ്നമില്ല. അവിടെ അങ്ങനെ തന്നെ നോക്കും, പോക്കറ്റിലുകൾ നോക്കും, ഇത് കളയാൻ പറയുന്നത്, കളഞ്ഞിട്ട് കയറാൻ പറയത്തില്ല, നീ ഇത് പോക്കറ്റിൽ കിടക്കുന്നത് കൊണ്ട് കയറണ്ടെന്ന് പറയും, അടുത്ത ഫ്ലൈറ്റ് നോക്കിയാന്ന് പറയും. പക്ഷെ അടുത്ത ഫ്ലൈറ്റ് ഇല്ല. വളരെ ഗൗരവമാകട്ടെ, വിശുദ്ധി ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു വെളിപ്പാടാ കാണുന്നത്, ലോകം മുഴുവനും ഞാൻ ഒറ്റയിരിപ്പിക്കാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരുടെയൊക്കെ വിവരം അറിയപ്പെടുന്നത്, ഓ ആ ബ്രദറിന്റെ എന്തെല്ലാം കാര്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടി, ഓ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈ ബ്രദറിനോട് എന്തൊക്കെ ദൂതാ പറഞ്ഞു, എത്ര കറക്റ്റായിരുന്നു, ഞാനങ്ങോട്ട് ചന്ദ്ര വന്ദര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന ദൂത് കൊണ്ടൊക്കെ സൗഖ്യമായില്ലേ, ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ശരിയാ. വിശുദ്ധിയില്ലാത്തവരും ഇതൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നീ ചെയ്തത് ഒന്നും അൾട്ടിമേറ്റ്ലി നിന്റെ പാസ്പോർട്ടല്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നിനക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ നീ നിത്യതയിലെത്തും, ദൈവത്തോടു കൂടെ എത്തും. വിശ്വസിക്കുന്ന സ്വപ്രമാണ ചിലതിന്റെയൊക്കെ ഭാവം ഞാനിപ്പോ പ്രസംഗിക്കുന്നതൊക്കെ അങ്ങോട്ട് കേട്ട് എത്ര മനസ്സാന്തരപ്പെടുന്നു, ഞാൻ ദുർഗതി കാണത്തില്ല, ആരാ പറഞ്ഞു? ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോ എത്ര സൗഖ്യമാകുന്നു ഞാൻ കാണത്തില്ലെന്നോ? ആദ്യം ഞാൻ അവിടെ കാണും, നീ കാണത്തില്ല വിശുദ്ധിയില്ലെങ്കിൽ. പള്ളിപ്പോയി പറഞ്ഞാൽ മതി, ഇവിടെ നടക്കുകയല്ലേ. മനസ്സിലായോ? കുറെ ആളുകളുണ്ട് ഈ ഇടയായിട്ട് ശുശ്രൂഷന്മാരെ പറഞ്ഞേക്കാം, വല്ല കൊതുക് പറന്നു പോകുമോ, ശ്വാസിക്കുമ്പോൾ വല്ല ഈച്ച പറന്നു പോകുമോ, അല്ലെങ്കിൽ വല്ല മൂക്കിന് മാറുമോ, അതല്ലെങ്കിൽ പ്രൈസ് വല്ല തലവേദന മാറുമോ, അതല്ലെങ്കിൽ ഒരു കൊച്ചം ഉണ്ടാകുകയോ, അതല്ലെങ്കിൽ പ്രൈസ് തലവോട് ഒരു പരീക്ഷയിൽ ജയിക്കുകയോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നടന്നു നടത്തി പുള്ളി അങ്ങോട്ട് ഫുൾ ഷോർട്ടൊക്കെ ഇങ്ങോട്ടാക്കി, ഞാൻ ആരാന്ന് അറിയാമോ? നീ ആരാ? നീ വിശുദ്ധിയില്ലാത്തവനാണെങ്കിൽ തട്ടിപ്പോകും. ഈ ലോകം കൂടുതൽ ബന്ധിക്കുസ്കാർക്ക് ശുശ്രൂഷയിലെങ്ങാട്ടം എന്തെങ്കിലും ഒരു ചെറിയ ഈച്ച പറന്നു പോയാൽ മതി, പുള്ളി അങ്ങ് വെളി കയറും. പിന്നെ ഇത് മുഴുവൻ ഹോൾസെയിലാണ്. ഹോൾസെയിൽ വല്ലതും റീറ്റെയിൽ ആണെങ്കിൽ വാ, ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തരാമെന്ന് പറയുന്നത്. ഇവൻ തല കൈ വെച്ചവൻ പോകാം. നാളുകൾ ദൈവമക്കളെ, വിശുദ്ധി എന്താണെന്നറിയാതെ മുന്നോട്ട് പോയാൽ നീ അധികം പോകത്തില്ല, അധികം പോകത്തില്ല. അകത്തുനിന്ന് പുറപ്പെട്ട് നിന്നെ അശുദ്ധനാക്കുന്ന വിഷയങ്ങൾ നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഏത് കൃപാവരം ഇപ്പുറത്തോടെ വ്യാപരിച്ചാലും ഇതിവിടെ വ്യാപരിക്കുന്നിടത്തോളം കാലം പ്രൈസ്തലോട് നിന്റെ കൃപാവരം പ്രവർത്തിക്കും, അനേകര വിശ്വാസത്തിൽ വരും. പക്ഷെ ഇത് നിന്നെ അങ്ങോട്ട് വിടത്തില്ല. മനസ്സിലാക്കിക്കോണം. തികഞ്ഞവരായി ചിലർ നടക്കുക. ദൈവമക്കളെ, നീ മൂഢസ്വർഗത്തിലാണ്, നീ മൂഢസ്വർഗത്തിലാണ്. ഒറിജിനൽ സ്വർഗം നിനക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റിയല്ല. തീർത്തു പറയുക, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ശുശ്രൂഷകന്മാരുടെ അരഗൻസ് ഈ നാളുകളിൽ എത്ര വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാൻ മനസ്സിലാക്കിത്തരാം. ഈ പാസ്റ്റർമാരെന്ന് പറയുന്ന, ശുശ്രൂഷകന്മാരെന്ന് പറയുന്ന, പ്രവാചകന്മാരെന്ന് പറയുന്ന പലരുടെയും അരഗൻസ് അങ്ങ് കൂടിയിട്ട് എവിടത്തോളം എത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? ഹാലേലൂയ. ഒരിക്കലെ നടന്ന കാര്യമായിട്ടോ, ആളെ ഞാൻ പറയുന്നതിന് പേര് പറയത്തില്ല. ഭയങ്കര ശുശ്രൂഷ, ഭയങ്കര ശുശ്രൂഷ. ശുശ്രൂഷ ഞാൻ കഴിഞ്ഞപ്പം അടുത്തറിയാവുന്ന ഒരുത്തന്നെ ചോദിച്ചു, അച്ചായോ നല്ല ശുശ്രൂഷയായിരുന്നു കേട്ടോ, പക്ഷേ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഈ പ്രസംഗത്തിൽ കൂടെ പറഞ്ഞ പല ഗുണം അച്ചായന് കാണാനില്ലല്ലോന്നു. അച്ചായൻ കൊടുത്ത മറുപടി എന്നറിയാമോ? ആ തിരുവല്ല കവലക്കല്, എസ് സി കവലക്കല്, മാവേലിക്കലാന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കിയവനെല്ലാം എവിടെ എത്തിയിട്ടുണ്ട്? മാവേലിക്കര എത്തും. അതിന്റെ ഡയറക്ഷൻ വണ്ടി ഓടിച്ചാൽ മാവേലിക്കര എത്തും. പക്ഷെ എന്തെങ്കിലും ആ ബോർഡ് മാവേലിക്കര എത്തുമെന്ന് ചോദിച്ചു. മനസ്സിലായതൊരു സ്വത്രമായിട്ട് ഇതാ ഗതി. ഇവന്റെ പ്രസംഗം കേട്ട ആയിരങ്ങളും മാവേലിക്കര എത്തും. ഇവന്റെ ശുശ്രൂഷയിൽ പതിനായിരങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലെത്തും. പക്ഷെ ഇവൻ പോവുകയില്ല. ഭവിക്കരുത് കേട്ടോ, ഗതികേട് ഭവിക്കരുത്, ഭവിക്കരുത്. ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കുന്നവന് താഴ്മയില്ലെങ്കിൽ പൊങ്ങുകയില്ല. ദൈവസന്നിധി ശുശ്രൂഷിക്കുന്നവന് വിനയമില്ലെങ്കിൽ പൊങ്ങുകയില്ല. ദൈവസേവ ശുശ്രൂഷിക്കുന്നവന് ദയയില്ലെങ്കിൽ പൊങ്ങുകയില്ല. അകത്തു നിന്ന് പുറപ്പെട്ട് പുറത്തേക്ക് വന്ന് അശുദ്ധമാക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ പൊങ്ങുകയില്ല. കാരണം അശുദ്ധമായതൊന്നും അവിടെ കടക്കുകയില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 23 വാക്യം, അതിന്റെ 21 മുതൽ. മത്തായി അഞ്ചാം അധ്യായം 21 മുതൽ.
കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
ഇനി അടുത്ത ശ്രദ്ധിച്ചു കേട്ടോണേ.
മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും.
അടുത്തത് കുറച്ചും കൂടെ ശ്രദ്ധിച്ചോണം.
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ,
പറഞ്ഞാല് നീ ദൈവസന്നിധി വരുമ്പോൾ,
സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം.
മതി. പ്രമാണം മനസ്സിലായോ? പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞ പ്രമാണമാണ്. ആകയാൽ, ഒന്നുകൂടെ ശ്രദ്ധിച്ചാട്ടെ.
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ.
നിനക്ക് തോന്നിയാ പോരാ, തോന്നണമെന്നില്ല. നിന്നോട് വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ മതി. നീ നിന്റെ കൂട്ടുവിശ്വാസിയുമായിട്ട് സെറ്റിൽ ചെയ്യാത്ത വല്ല വിഷയവുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ മതി. ദൈവസന്നിധിയിൽ വരുമ്പോൾ അവിടെ കിടന്ന് തുള്ളിച്ചാടരുത്, അവിടെ കിടന്ന് പാട്ടുപാടരുത്, അവിടെ കിടന്ന് അന്യഭാഷ പറയരുത്, അവിടെ കിടന്ന് പ്രസംഗിക്കരുത്, അവിടെ കിടന്ന് ശുശ്രൂഷിക്കരുത്, അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്, അവിടെ ഇരുന്നുകൊണ്ട് ഗോത്രം പറയരുത്. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇറങ്ങി പുറത്തു പോയി നീ നേരെ പ്രാപിക്കേണ്ട വിഷയത്തെ നേരെ പ്രാപിച്ചിട്ട് ഇങ്ങോട്ട് പിന്നെ കേറിയാ മതി എന്ന് ദൈവവചനം പറയുമ്പോൾ
ഇന്നത്തെ വിശ്വാസിയുടെയും ശുശ്രൂഷന്റെയൊക്കെ പ്രത്യേകം അറിയാമോ? ഓർമ്മ വന്നാൽ പ്രൈസ് തലോട് എല്ലാം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കും, ആ ഞാൻ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എടാ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പരിഹാരമുണ്ടാക്കാതെ പിന്നെ അങ്ങോട്ട് ചെന്നാൽ
ചോദിക്കാൻ ആളുണ്ടെന്നാ ഈ പറഞ്ഞ പക്ഷേ നിരപ്രാപിക്കാൻ നടക്കുക ചിലത്. ഈ കാലത്ത് നോക്കി എവിടെ നിരപ്രാപിക്കുന്നത്, ആരാ നിരപ്രാപിക്കുന്നത്? ഈ എല്ലാ വിധത്തിലും കോർണർ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു സ്തോത്രം. പണ്ടത്തെ ചില ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ഹാലിലെ ഇവൻ മറ്റൊരു ടോ 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 എന്നും കണ്ണു എല്ലാത്തിനും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുക, അവസാനം എന്റെ ഉണ്ട തീർന്നു കഴിയുമ്പോൾ ഇത് താഴെട്ട്. ഇതാ ഇന്നത്തെ പല ആത്മീയന്റെ നിരപ്പ് പ്രാപിക്കല്, ഒരു നിവൃത്തിയുമില്ല, എല്ലാ വിധത്തിലും കോർണർ ചെയ്തു. ഇനി തിരിച്ചു പറയാൻ, ന്യായം പറയാൻ ഒന്നുമില്ലെന്ന് കാണുമ്പോൾ എന്നോട് ക്ഷമിക്കണേ, നിന്നോട് ഞാൻ ക്ഷമിക്കും, അല്ലെങ്കിൽ മനുഷ്യൻ ക്ഷമിക്കും, കൂട്ടുകാരൻ ക്ഷമിക്കും, നിന്റെ മാതാവ് ക്ഷമിക്കും, പിതാവ് ക്ഷമിക്കും, സവിശ്വാസി ക്ഷമിക്കും. പക്ഷെ സ്വർഗം ക്ഷമിക്കയില്ല. സ്വർഗത്തിനറിയാം ഇവൻ ക്ഷമ ചോദിക്കുന്നത്. ഇവന് മാനസാന്തരം ഉണ്ടായിട്ടല്ല, പശ്ചാത്താപം ഉണ്ടായിട്ടല്ല, ഇവൻ നിരപ്പ് പ്രാപിക്കാനല്ല, തോക്കിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. വേറെ തോക്ക് കൈ കിട്ടുമ്പോൾ പുള്ളി പിന്നെയും ഫയർ ചെയ്യും. തൽക്കാലം അവിടെ നിന്ന് ഊരണം. പെന്തിക്കോസ്തുകാരാ, നിന്റെ ഈ ക്ഷമ ചോദിക്കലുകൊണ്ട് നീ നിന്റെ തലമുറയും ഗുണം പിടിക്കത്തില്ല. നമ്മൾ കേട്ടല്ലോ, നീ വളരെ സ്പർശിച്ചു ആ ഭാഗം. ദൈവസന്നിധിയിൽ വന്നിട്ട് വേലയിറക്കിയവന്റെ ശിക്ഷ വരുന്നത് തലമുറയിലോട്ടാണ്. അബ്രഹാം ദൈവസന്നിധിയിൽ വന്നിട്ട് ഇറക്കിയ വേലയ്ക്ക് ശിക്ഷ വന്നത് എവിടെ? ശമ്പളം കൂലി മേടിച്ചു തരാ. തലമുറയാ, എത്ര നാളും മേടിച്ചു? 430 വർഷം ശമ്പളം മേടിച്ചു. 430 വർഷം ഇതിന് ശമ്പളം കൊടുത്തു. ഏതിന്? ഇവരൊറ്റ വേല ഇറക്കലിന്. ദൈവ ഭയമുണ്ടോ? ഈ ദൈവം ആരാന്ന് വല്ല പിടിയുമുണ്ടോ? എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? ഈ ദൈവത്തിന്റെ അടുക്കൽ കിടന്ന് കളിച്ചിട്ട് ഇപ്പം പൊള്ളുന്നില്ലെന്ന് വിചാരിച്ച് പിന്നെ അടുത്തടുത്തടുത്ത് ചെന്നാൽ ഒടുക്കം അവൻ തിരിഞ്ഞൊരു ഇപ്പൊ കുഴപ്പമില്ല തന്നെ അറിയാമോ? നീ അവനെ പുറകിൽ കിടന്ന് നോക്കി കളിച്ചു ചെല്ലുന്ന, അല്ലെങ്കിൽ സൈഡിൽ കൂടെ ചെല്ലുന്ന. പക്ഷെ ഒരു ദിവസം അവൻ തിരിഞ്ഞൊരൊറ്റ നോട്ടം നോക്കും. അഗ്നിജോലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ അവന്റെ ആ നോട്ടത്തിന്റെ മുമ്പിൽ നീ കെട്ടിപ്പണത് ഉയർത്തിരിക്കുന്ന സകലതും അടിസ്ഥാനം തൊട്ട് തകരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് യഥാർത്ഥ ക്ഷമ ചോദിക്കലാകണം, നിരപ്പ് പ്രാപിക്കുന്നത് ശരിയായ നിരപ്പ് പ്രാപിക്കലാണ്. മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഇടപെടുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം. അല്ലാണ്ട് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെട്ട് അതിനേക്കാൾ വലിയൊരു സ്റ്റെപ്പിൽ കയറി നിന്ന് ആമി പ്ലേസ് എന്ന് നമ്മൾ കേട്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഹാലേലൂയ. നീ ബാഹ്യത്തിന് പോകുമ്പോൾ കയ്യിൽ എന്ത് വേണം? പാര. ചിലർ വീട്ടിൽ ഇരിക്കുമ്പോഴും ഈ സാധനം കയ്യിലുണ്ട്, വണ്ടിയിൽ കയറുമ്പോൾ ഇത് കയ്യിലുണ്ട്, ഇതൊന്നുമല്ലെങ്കിലും ചെറിയതെങ്കിലും പോക്കറ്റില് എടുത്തിട്ടേക്കും, ആരെങ്കിലും കണ്ടാ വയ്ക്കാം. പകൽക്കാലം ദൈവമക്കളെ, നീ വിശുദ്ധനാണ്, വിശുദ്ധനാണ്. നീ ഈ ലോകത്ത് നിന്റെ പദവി ഉറപ്പിക്കേണ്ടത് ക്രൂക്കഡ്നെസ് കൊണ്ടല്ല. നീ ഈ ലോകത്തിൽ നിന്റെ പദവി ഉറപ്പിക്കേണ്ടത് ദൈവം നിന്നെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇരുത്തുമെന്ന് പറഞ്ഞാണ്. അല്ലാതെ അവിടുന്ന് കളിച്ച്, ഇവിടുന്ന് കളിച്ച്, അവിടുന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കി, ഇവിടുന്നും അഭിപ്രായം ഉണ്ടാക്കി, എല്ലാം കൂടെ ചേർത്ത് ആ 10 ആളെ കൂട്ടി നീ കളിച്ചാൽ കളി പഠിപ്പിക്കുന്ന ദൈവമാ എന്റെ ദൈവം എന്ന് മനസ്സിലാക്കിക്കണമെന്ന്. മനസ്സിലായി? ഹാലേലൂയ. നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് അറിയാമോ? ഈ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒരു കാര്യം മനസ്സിലാക്കണം, താടിയുള്ള അപ്പനെ ഒരു പറഞ്ഞില്ല, താടിയുള്ള അപ്പനെ കേൾക്കുന്നില്ല ഇങ്ങോട്ട്, അച്ഛൻ്റെ ഉറക്കം പറഞ്ഞാൽ കേൾക്കത്തുള്ളതാ. താടിയുള്ളപ്പന് പേടിയുണ്ട്, എന്റെ ഭാവിയെ ബാധിക്കുന്ന ആളാണ് എന്നോട് സ്നേഹക്കുറവ് കാണിച്ചതെന്നറിഞ്ഞ ചെന്ന് കാൽക്കൽ വീഴും. എന്നാൽ എന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെടാത്ത ഒരുത്തനാണെങ്കിൽ അവന് സ്നേഹമില്ലെങ്കിലല്ല, എന്നോട് ദേഷ്യം തോന്നിയാൽ അവൻ എന്നോട് ചുക്കം ചെയ്യാനില്ല, അവനവൻ്റെ പാട്ടിന് പോട്ടെ എന്ന് പറയും. ഇതാണ് ഇരട്ടത്താപ്പ്. വിശ്വാസിയെ, നിനക്ക് ഇരട്ടത്താപ്പ് നിന്റെ നാശത്തിനാണ്, നിന്റെ കുടുംബത്തിന്. ആമീൻ. ഹല്ല. അരി അരി തരും ഭക്ഷണം, അരി മേടിക്കാനുള്ള കാശ് തരുന്നവൻ്റെ അടുക്ക് കാല് പിടിക്കാൻ അറിയാം, എന്നാൽ നീയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവൻ മനസ്സ് വിഷമിച്ചാലും അങ്ങ് പോട്ടടാവുക, അങ്ങ് തല അങ്ങ് വിഷമിച്ച് അങ്ങ് കുത്തിച്ചു പോകണമെങ്കിൽ അങ്ങ് പോട്ടടാവുക എന്ന് പറയുന്നതാണ് ഇരട്ടത്താപ്പ്. എന്നാൽ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെങ്കിൽ അവൻ വലിയ സഹോദരനാകണ്ട, വെളുത്ത സഹോദരനാകണ്ട, ഡോക്ടറേറ്റുള്ള സഹോദരനാകണ്ട, വിദ്യാഭ്യാസമുള്ള സഹോദരനാകണ്ട, ജോലി സഹോദരനാകണ്ട, വലിയ പ്രമാണിയാകണ്ട, അവൻ ഈ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു മനുഷ്യനാണെങ്കിൽ അവന്റെ ഹൃദയത്തിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നേരെ പൂറാമിക്കാതെ നീ പൊങ്ങത്തില്ല, പൊങ്ങത്തില്ല, പൊങ്ങത്തില്ല. മനസ്സിലാക്കിക്കോണം. നമ്മൾ നിരപ്പ് പ്രാപിക്കും. എന്റെ സ്ഥാനം പോകുന്ന ആളാണ് ആ പുള്ളിയെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കും. എന്റെ ജോലി പോകുന്ന ആളാണെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കും. നിന്നോട് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട ഒരു സാധുവാണെങ്കിൽ നീ അവനോട് ക്ഷമ ചോദിക്കുമോ? നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ ചോദിക്കും കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് മടിയില്ല, മടിയില്ല. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പ്യൂണിനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാര്യം മനസ്സിലാക്കാതെ ഫയർ ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അയാളല്ല കാരണക്കാരൻ. ഞാൻ കുറുപ്പെ ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായി. തനിക്കിത് ഇയാളെല്ലാം കേട്ടോണ്ട്, ഞാൻ തനിക്കിത് കേട്ടപ്പോഴെങ്കിലും പറയാൻ പറ്റുന്നു, ഞാനല്ലാന്ന് പറയണ്ടേ, പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ക്ഷമ ചോദിക്കാൻ മടിയില്ല. ചർച്ചിലാണെങ്കിൽ ഞാൻ പറയാം, ഒരു കൊച്ചു കുഞ്ഞിനോടാണെങ്കിലും ഐ ഹാവ് നോട്ട് ഡിഫിക്കൽട്ടി ടു ടെൽ സോറി തെറ്റി. ഇവിടെ ഇരിക്കുന്ന പല യൂത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസിയെ, ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല, മറ്റുള്ളവരെ നമുക്കും പിടിക്കത്തില്ല. അങ്ങനെ പിടിപ്പുകേട് വരുമ്പം ഫ്രിക്ഷൻ ഉണ്ടാകാം. ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞിരിക്കാം, ചിലപ്പോൾ ചിലത് ചെയ്തെന്നിരിക്കാം. പക്ഷേ അവിടം കൊണ്ടത് അവസാനിപ്പിക്കല്ലേ. നിനക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തിയാൽ ക്ഷമ പറയാനുള്ള മനസ്ഥിതി ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഉപവാസം കഴിയുമ്പോഴെങ്കിലും നിരപ്പ് പ്രാപിക്കേണ്ടടുത്ത് നിരപ്പ് പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കൈപൊക്കാത്ത വല്ലവരുണ്ടെങ്കിൽ 2009 പഠിച്ച കള്ളനും കള്ളിയും അവരാ, ആരാന്ന് എനിക്കറിയത്തില്ല. കൈപൊക്കത്തവരുണ്ടെങ്കിൽ, ഈ പറഞ്ഞതിനകത്ത് കൈപൊക്കാത്ത വല്ലവരുണ്ടെങ്കിൽ അവാർഡ് കൊടുക്കേണ്ട കള്ളനും കള്ളിയും പിടിച്ചാൽ അവർക്ക് കൊടുക്കണം. ഇപ്പോൾക്കാരം ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോ പ്രവൃത്തികളും എങ്ങനെയല്ല ആരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പകൽക്കാലം ദൈവമക്കളെ, വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്ന ആഴങ്ങളിൽ വിശുദ്ധനാകണം. നീയും ഞാനും ആഗ്രഹിക്കുന്ന, നീയും ഞാനും കണക്കാക്കുന്ന കണക്ക് കൂട്ടലിനല്ല, അതിനപ്പുറത്ത് ദൈവവചനം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ വിശുദ്ധനാകണം. അത് എളുപ്പമല്ല, ദാറ്റ് ഈസ് പെയിൻഫുൾ. അതിന് വില കൊടുക്കണം, അതിന് മനപ്രയാസം ഉണ്ടാകും, അതിന് നിന്റെ ഈഗോ കളയണം, അതിന് ഞാനെന്ന ഭാവം കളയണം, അതിന് ഞാൻ ഭൂലോക രംഭ ആണെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയല്ല, ക്ലിയോപാട്രയാണെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയല്ല, മമ്മൂട്ടിയാണെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയല്ല. മമ്മൂട്ടിയെന്ന് വിചാരിക്കുന്ന ആൾക്ക് ആ മമ്മൂട്ടിയുടെ അതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും? പറ്റിയല്ല. പക്ഷേ ഞാൻ ദൈവ പൈതലാണ്, ഒരു പാവം കൊച്ചു ദൈവ വിശ്വാസി, ഒരു പാവം ദൈവ പൈതൽ, ഒരു സിമ്പിൾ, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഉറപ്പുണ്ടോ? ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. എനിക്ക് വലുതൊന്നും പറയാനില്ല, ബട്ട് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. എടാ ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ പണക്കാരനോ മറ്റേ പണക്കാരൻ എനിക്ക് അറിയത്തില്ല, മിത്തലിന്റെ മകൻ, ഞാൻ മിത്തലിന്റെ മകനാണ്. അല്ല, ഉറപ്പുണ്ടോ? കേൾക്കുമ്പോൾ മനസ്സിലാവുന്നവരെ അവൻ സ്ഥലം കൊടുക്കും. എന്തിനാ? അവനെ ഓർത്തിട്ടല്ല, അവൻ ആരുടെ മകനാണെന്ന് മനസ്സിലാക്കിയിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ലോകത്തിൽ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചത് നിത്യത ഉറപ്പാക്കുന്ന ഒരു ഷുവർ സൈൻ അല്ല. തീർത്തി ഞാൻ പറയുക, ഈ വേദപുസ്തകം നീ ചുമക്കുന്നതുകൊണ്ട് ഈ വേദപുസ്തകം നിന്റെ തലമുറ ചുമക്കുന്നതുകൊണ്ട് ഈ സത്യ വേദപുസ്തകം നിന്റെ പിതാക്കന്മാർ ചുമന്നതുകൊണ്ട് കിട്ടുന്ന ബോണസാണ്. നിനക്കറിയാമോ, ഹല്ലേലൂയ, അബ്ശാലോം ദാവീദിനെതിരായി പ്രവർത്തിച്ചു. ദാവീദിന്റെ കൂടെ നിൽക്കുന്നവൻ ആരാണെന്നും അല്ലാത്തവൻ ആരാണെന്നും അന്ന് വെളിപ്പെട്ടു. പക്ഷെ ഒന്നും നടന്നില്ല. ദാവീദ് രാജാവായപ്പോൾ ദാവീദ് അതിനൊന്നും ചെയ്യാൻ പോയില്ല, ഒന്നും ചെയ്യാൻ പോയില്ല. പക്ഷേ മരിക്കാൻ നേരത്ത് ഹല്ലേലൂയ ശലോമോനോട് പറഞ്ഞു, നീ ചില വിഷയങ്ങളിൽ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോണം എന്ന് പറഞ്ഞു. അതിൽ പേരെടുത്ത് ചിലരുടെ പേരും പറഞ്ഞു. ഹല്ലേലൂയ. ഒന്ന് രാജാക്കന്മാർ 2:5.
വിശേഷിച്ച് സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രായേലിന്റെ രണ്ടു സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേറിനോടും യേഥറിന്റെ മകൻ അമാസയോടും ചെയ്തത് തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞ് യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ച് അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ ഗിലയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്സാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി.
മതി, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഒടുവിൽ ഈ അദോനിയാവിനെ ബെനയാവ് ചെന്ന് വെട്ടിക്കൊന്ന ശേഷം ശലോമോൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, വായിക്കാം. 2:25.
പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനായാവെ അയച്ചു, അവൻ അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു.
അദോനിയാവിനെ വെട്ടിക്കൊന്നുകളഞ്ഞു. എന്നിട്ട്
അബ്യാഥാർ പുരോഹിതനോട്, രാജാവ്, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, നീ മരണയോഗ്യനാകുന്നു. എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നത് കൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചത് കൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു.
മനസ്സിലായോ?
അബ്യാഥാർ പുരോഹിതനോട് പറയുകയാണ്, അബ്ശാലോമിന്റെ പക്ഷം ചേർന്നവനാ, അദോനിയാവിനെ വാഴിച്ചവനാ, അവന്റെ കൂടെ നിന്നവനാ. പക്ഷേ പ്രൈസ് ദ ലോർഡ്, അദോനിയാവിനെ ബെനായാവിനെ വിട്ട് വെട്ടിക്കൊന്നെങ്കിലും അബ്യാഥാർ പുരോഹിതനെ കൊന്നില്ല. അവനെ വിളിച്ചു വരുത്തിയിട്ട് ശലോമൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഇപ്പോ ഞാൻ നിന്നെ കൊല്ലുന്നില്ല, നീ പൊക്കോ. കാരണം, രണ്ട് കാരണം. ഒന്നുകൂടെ വാക്യം വായിച്ചേ. ശലോമോൻ
അബ്യാഥാർ പുരോഹിതനോട്, രാജാവ്, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നീ മരണയോഗ്യനാകുന്നു.
ദൈവമക്കളെ, ജീവിക്കുന്നുണ്ടെങ്കിലും പുള്ളി ആരാ? മരണയോഗ്യനാ. ഇന്ന് സഭകളിക്കകത്തും പെന്തിക്കോസിനകത്തും അവൻ കമ്മിറ്റിക്കകത്തും എല്ലാ കാര്യത്തിലും ഫ്രണ്ടിലും ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വചനപ്രകാരം, അവന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പലരും മരണയോഗ്യരാണ്. ദൈവമക്കളെ, അബ്യാഥാർ ആരാ? ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനാ, പെന്തിക്കോസുകാരാ, സൂക്ഷിക്കണമേ. നീ അനാഥത്തിലേക്ക്, നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. വിശ്വാസിയെ, നിന്റെ എസ്റ്റേറ്റിലോട്ട് പൊക്കോ, മാളികയിലോട്ട് പൊക്കോ, ഹാലേലുയ്യ, നിന്റെ ബിസിനസ് എംപയറിലേക്ക് പൊക്കോ, നീ എല്ലാ നന്മകളിലേക്കും പൊക്കോ. പക്ഷെ നീ മരണയോഗ്യനാകുന്നെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പോകാൻ ഒരിടമില്ല. നിത്യജീവന്റെ മൊഴികൾ, കർത്താവേ, നിന്റെ മക്കളുണ്ട്, എനിക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാളം പോലും ഇല്ല. നിന്നെ വിട്ട് ഞാൻ എവിടെ പോകുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് പറയാൻ പ്രകാരമാണ്, ഹാലെ മകനെ, മകളെ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് ഞാൻ നിത്യതയിൽ ചേർക്കും. വാട്ടമില്ലാത്ത, ക്ഷയമില്ലാത്ത, അഴിഞ്ഞു പോകാത്ത ചിലതിലേക്ക് നീ അവകാശിയാണ്. പ്രമാണം മനസ്സിലാക്കണം കേട്ടോ. ഇവിടത്തെ ഉയർച്ച അതിൽ തന്നെ അന്ത്യമല്ല, ഇവിടത്തെ നന്മ അതിൽ തന്നെ അവസാനമല്ല, ഇവിടത്തെ സ്ഥാനമാനങ്ങൾ അതിൽ തന്നെ അവസാനമല്ല. നിന്നെ കോടാനുകോടി ദൂതന്മാരുടെ മുമ്പിൽ, ആയിരം ആയിരം വിശുദ്ധന്മാരുടെ മുമ്പിൽ, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്തുള്ള മാനത്തിനു വേണ്ടി, ഹാലേലുയ, മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ലെന്ന് പാടുകയല്ല, അത് ജീവിതത്തിൽ കാണിക്ക്, ഇടപാടുകളിൽ കാണിക്ക്, ശുശ്രൂഷയിൽ കാണിക്ക്, വിശ്വാസത്തിൽ കാണിക്ക്, എല്ലാ നിലവാരത്തിലും കാണിക്ക്. അത് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമായിട്ടില്ലേ, അതാണ് വിശുദ്ധി. ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധനായിരിക്കും. പക്ഷെ കുഴപ്പമുണ്ട്, ഇതെത്ര കേട്ടാലും ഉണ്ടല്ലോ, ഇവിടെ വച്ചൊക്കെ മനസ്സിലാകും. പുറത്ത് കിടക്കുമ്പോൾ ആമേൻ, ഹാലേലുയ, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി, കുറുക്കന്റെ കണ്ണ് കോഴിക്കുട്ടി പോവും. ഇതാ പ്രശ്നം. ദൈവോദനം കേൾക്കുമ്പോൾ സൂപ്പർ ഹോളിയ, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കറിഞ്ഞ, ഇതങ്ങ് നിർത്തി ആശീർവാദം പറഞ്ഞ, സംസാരിക്കുന്ന ഭാഷ കേട്ടാ മതി, ഇതിനെ വേറെ. പ്രൈസ് ഗോഡ്. ദൈവവേദനെ, ഹാലേലുയ. ഈ ദൈവവചനം നിന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാണണം. എടാ, കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോ ഒരു പോസ്റ്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കാണും? ഒരു ചെളുക്കം കാണും, അതെങ്കിലും കാണണ്ടേ? ചിലത് എന്തോരം ഈ റബ്ബർ പോലെ ഇങ്ങനെ ദൈവോദനം പിടിച്ചോണ്ട് ഇങ്ങനെ അമർത്തി കുത്തിക്കഴിഞ്ഞാൽ അകത്തോട്ടങ്ങ് പോകും. എപ്പോ വിടുന്നോ അതിനേക്കാൾ സ്പീഡിഭം എന്ന് വെളിയിലോട്ട് വരും. ഇങ്ങനത്തെ റബ്ബർ പോലത്തെ മനസാക്ഷിയുമായിട്ട് ദൈവോദനം കേൾക്കാൻ ഇരിക്കല്ലേ, നിനക്ക് ശിക്ഷയാ. ചെറുതൊക്കെ കുറിച്ചെടുക്കുന്നത് കണ്ടാ ഞാൻ വിചാരിക്കുന്നത് എന്റെ ദൈവം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒക്കെ റെഡിയാവുന്ന, പക്ഷെ നാളെയും വീണ്ടും കുറിക്കാൻ വരിക പഴയ പോലെ തന്നെ റബ്ബർ. ഒരു കുഴപ്പവും കൂടെ ഉണ്ട്, ഇന്നലെ 5 ഗ്രാം അകത്തുണ്ടായിരുന്നു, ഇന്ന് 10 ഗ്രാം കയറി, അത്ര കൂടെ വീർത്തിച്ചോ വരുന്നത്. ദൈവ വൈദ്യരെ, ഇത് കടലാസി കുറിച്ചില്ലെങ്കിലും ഹൃദയത്തിനകത്ത് കുറിച്ച് വെട്ടണ്ടെന്ന് വെട്ടുപോവാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മളൊക്കെ ഈ പഴക്കവും തഴക്കവും അങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ എത്ര കേട്ടതാ, ഇതൊക്കെ എത്ര കണ്ടതാ, പിന്നെ അടുത്ത പ്രസംഗത്തിന് എനിക്കൊരു പോയിന്റ് കൂടെ കിട്ടി, അടുത്ത പ്രസംഗത്തിന് ഒരു പോയിന്റ് കൂടെ കിട്ടി. ഈ എല്ലാ പോയിന്റും കൂടെ നിനക്ക് കണ്ടകോടയാളിയായിട്ട് വന്നോണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഈ ചാകുന്നവനെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കള് ഓരോ വിറകടുക്കി വെക്കും, പിന്നെ ചാണോവരടി വെക്കും, പിന്നെ ചിരട്ട വെക്കും. ഇത് ഓരോന്നും വയ്ക്കുന്നത് പോലെ ഈ കുഴിച്ചെടുക്കുന്ന ഓരോ വചനം ഓരോ വിറകും കൊള്ളിയ. അവസാനം ഇത് അകത്തോട്ട് കയറിയില്ലെങ്കിൽ നിന്നെ പുറത്ത് നിന്റെ അകത്തോട്ട് കിടത്തിയിട്ടൊരു തീയിടലുണ്ട്, ചാരമാകും. നീ കേട്ടത് തന്നെ നിന്നെ വിധിക്കും. ദൈവം നിന്നോട് സംസാരിച്ച അതേ വചനത്താൽ നിന്നെ വിധിക്കും. സംസാരിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല, എഴുതിയിട്ടിട്ടുണ്ട്. എവിടെ എവിടെ? നിന്റെ ഡയറിക്കകത്ത്. ഈ പുസ്തകം അവിടെ കൊണ്ടു ചെല്ലപ്പോ 67 ഡയറി, 77 ഡയറി, 87 ഡയറി, 99 ഡയറി, എല്ലാ ഡയറിയും കൂടെ കൊണ്ടുവരാൻ പറയും. ഈ സഹോദരൻ ഇതിനകത്ത് മുഴുവൻ എഴുതി കൂട്ടിയിട്ടുണ്ടല്ലോ, അതനുസരിച്ച് വല്ലതും ഒരു ദിവസമെങ്കിലും ജീവിച്ചോന്ന് നോക്കാൻ പറയും. കണക്ക് നോക്കുമ്പോ ഇതും ഇതുമായിട്ട് ബന്ധമില്ല. ഹോളി ഇരുന്നപ്പോ നല്ല പുള്ളിയാ, ഒളിന്ന് വിളിയിറങ്ങിയപ്പം ഡയറി അടയ്ക്കുന്നതോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇങ്ങനത്തെ വിശുദ്ധി അല്ല ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധി ജീവിക്കാനുള്ള വിശുദ്ധിയാണ്. ഈ പ്രസംഗം കേൾക്കുന്നത് വല്ലവിധേനയെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം ഒന്ന് പ്രാപിക്കാൻ വേണ്ടിയാ. പൗലോസ് പറയുന്നു, ഇങ്ങനെ വല്ലവിധേനയെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇതൊക്കെയും ഉപേക്ഷിച്ച്. ഉറക്കെ പറയാൻ മാറെങ്കിലും കേൾക്കുന്നില്ല, ഒരു ഇരവും ഉള്ളൂ. ഉറക്കെ പറഞ്ഞാട്ടെ, ചവർ എന്ന് എണ്ണുന്നു. I count but dung because of the knowledge of the excellence of Jesus Christ. I count everything dung. I count everything dung. Karanam? Because of the excellency of the knowledge of Jesus Christ. Karthavaya Yesu Christuvine kurichulla parijnanathinte shreshthatha nimittam. Ee oru parijnanam ullavan vishuddhiye kurichu adhigam padippikkanda. Ee deivam aaranennu ariyavunnavan pinneyum thoothu thoothirikkathilla, valichu kalayum. വലിച്ചു കളയും. ചിലരഴിക്കാൻ വേണ്ടി കുനിയും, പിന്നെ എന്നെ നിൽക്കും കളയിടാൻ നിൽക്കും. കർത്താവ് പറയുമ്പോ പിന്നെയും കുനിയും, ഇവിടെ ചെരുപ്പഴിക്കാനാ പറയുന്ന പറയുമ്പോ പിന്നെയും കുനിയും. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും ദൈവത്തിന് വേറെ പണിയുണ്ടെന്നേ. ഞാനിന്ന് ഇമ്പോർട്ടന്റ് അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് വി ആർ വെരി ഇമ്പോർട്ടന്റ് എന്ന്. നീ ദൈവത്തിനുള്ളവനാകുന്നിടത്തോളം കാലം നീ ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആണ്. യാക്കോബേ, നിന്നെ ഞാൻ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുന്നു. ഇസ്രായേൽ പരിശയെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ കാക്കും. പെരുവെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ നീ അതിനെ മുക്കിക്കളയത്തില്ല. തീയിൽ കൂടെ കടന്നുപോയാൽ നീ വെന്തുപോകത്തില്ല. ആര് ആര്? ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ദൈവത്തോട് അടുക്കുന്നവൻ. പ്രൈസ് ഗോഡ്. അല്ലാത്ത മുങ്ങിപ്പോയ അവൻ എന്നാ? പണ്ട് വന്ന് പറഞ്ഞതാ, കേട്ടില്ല. നീ മുങ്ങിപ്പോട്ടെ, ഒഴുകിപ്പോട്ടെ. അനുവദിക്കല്ലേ ദൈവമക്കളെ, അനുവദിക്കല്ലേ. അബ്യാഥാർ പുരോഹിതനോട് പറയുകയാണ്, വായിച്ചാട്ടെ, നീ മരണയോഗ്യനാകുന്നു.
നീ മരണയോഗ്യനാകുന്നു എങ്കിലും,
എങ്കിലും
നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ,
നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ
കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ട്,
കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും
എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചത് കൊണ്ടും,
എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചത് കൊണ്ടും
ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു.
ഇന്ന് നിന്നെ കൊല്ലുന്നില്ല ഇന്ന് പറയണേ. കർത്താവ് എന്നാ പറഞ്ഞറിയാമോ? ആ പെട്ടകത്തിന് പരമ്പരയും, നീ ഈ വേദപുസ്തകം, ഈ സത്യവേദപുസ്തകം ചുമന്നത് കൊണ്ടും. രണ്ട്, ഞായറാഴ്ച സഭായോഗം 3 മണിവരെ തീരുമ്പോൾ അവിടെ കഷ്ടപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ടും. ഉപവാസ പ്രാർത്ഥനയുടെ ദിവസം ആമേൻ വല്ല ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെച്ച് ടൗൺ ഹാളിൽ വന്ന് ഇരുന്നത് കൊണ്ടും, ഇങ്ങനെ പലതുകൊണ്ടും നീ എന്ത് ചെയ്തോണം? തൽക്കാലം പൊക്കോ, ഇപ്പൊ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാല് പ്രൈസ് ദ ലോർഡ്, നീ മരണയോഗ്യന. ഏത് മരണം? നിത്യതയുമായി ബന്ധത്തിൽ. അനാഥത്തിൽ ജന്മഭൂമിയിൽ പോയി ദൈവത്തെ സ്തോത്രം, ഹോർലിക്സും ഒക്കെ അടിച്ച് ജീവിച്ചാൽ മതിയോ? മട്ടനൊക്കെ മേടിച്ച്, ചിക്കനൊക്കെ മേടിച്ച്, ബിരിയാണിയൊക്കെ തിന്ന്, എല്ലാ കല്യാണങ്ങളൊക്കെ കൂടി, വീട്ടു താമസമൊക്കെ കൂടി, പ്രൈസ്തലോട്. എവിടെ ചെല്ലുമ്പോൾ അച്ഛൻ എന്തൊരു സീറ്റാണെന്നറിയാമോ? പണ്ടത്തെ പുരോഹിതനല്ലേ, മഹാപുരോഹിതൻ. പുള്ളിക്ക് എവിടെ ചെന്നാലും സീറ്റാണ്, എവിടെ ചെന്നാലും പാസ്റ്റർ വാ നിരുന്നാട്ടെ. പക്ഷെ ആളാരാ? മരണയോഗ്യൻ. ആരുടെ മുമ്പിൽ? നിത്യതയുടെ മുമ്പിൽ. ഇന്ന് രാത്രി നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാണെന്ന് നിനക്കറിയാം. നീ ആകേണ്ടതല്ലോ ആയിട്ടിരുന്ന് ആകണം, ആകണം. ഇത് കളിയല്ല കേട്ടോ, ഞാൻ തീർത്തു പറയുക. ദൈവസന്നിധിയിൽ വേലയിറക്കി അനുഭവിച്ച ആളുകളുടെ ദാരുണമായ അനുഭവങ്ങൾ കേട്ടിട്ട് ഞാൻ പറയട്ടെ, ഇത് കളിയല്ല, ഇത് കളിയല്ല, ഇത് തീക്കളിയാണ്, തീക്കളിയാണ്. നിന്റെ നാവിന് കടിഞ്ഞാനിടാൻ പറഞ്ഞ നാവിന് കടിഞ്ഞാനിട്ടോണം. നിന്റെ, നമ്മൾ കേട്ടല്ലോ, കണ്ണുമായിട്ട് നിയമം ചെയ്യാൻ പറഞ്ഞ കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. ഞാൻ അങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ വായിക്കുന്നത് സഹോദരന് മൂഢ എന്ന് പറഞ്ഞാൽ വായിച്ചു. മത്തായി എഴുതുന്ന സുവിശേഷം 5:21 ശ്രദ്ധിക്ക്.
കുല ചെയ്യരുതെന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
മോശ പറഞ്ഞ പ്രമാണം കൊല ചെയ്യരുതെന്ന് പറഞ്ഞത്, കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. അടുത്തത്,
ഞാനോ നിങ്ങളോട് പറയുന്നത്,
കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്,
സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും.
സഹോദരനോട് കോപിക്കുന്നവൻ, ചിലർക്കൊക്കെ തറവാട്ടിൽ നിന്നിങ്ങോട്ട് കുത്തകയായിട്ട് ആ വീതം കിട്ടിയപ്പോ നല്ല സ്ഥലം കിട്ടിയില്ല, വീട് കിട്ടിയില്ല, ആമീൻ പ്രൈസ് ദി ലോർഡ്, അവകാശം കിട്ടിയില്ല, ഇതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളിക്ക് ആകപ്പാട് അവകാശം കിട്ടിയെങ്കിൽ എന്തോന്നറിയാമോ? കോപം. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കർമ്മമരായിട്ട് അങ്ങനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ കോപമുള്ള സ്വഭാവത്തിന് കടിഞ്ഞാണിടാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ നീ മാനസാന്തരപ്പെട്ടു എന്ന് സംശയമാണ്.
ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുക, എന്നെ പണ്ട് അറിയാവുന്ന എന്റെ വീട്ടുകാരോടൊക്കെ ഒന്ന് ചോദിച്ചെങ്കിൽ അറിയാം, ഈ ദേഷ്യം വന്ന കണ്ണ് കാണത്തില്ല. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ, ശരിയായിട്ട് ശരിക്ക് ദേഷ്യം വന്ന കണ്ണ് കാണുകയില്ല, പിന്നെ എന്തൊക്കെ ചെയ്യുന്നെന്ന് മന തോന്നുകയില്ല, എന്തൊക്കെ പറയുന്നെന്ന് ഒരു പിടിയും കിട്ടുകയില്ല. പ്രൈസർ എന്തോ ഒരു സാധനം അങ്ങോട്ട് അരച്ചു കയറും, പിന്നെ അങ്ങോട്ട് ആത്മാവിലാവും. ഇവനാണോ കുറച്ചു മുമ്പ് നിന്നിരുന്നെന്ന് തോന്നും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ ആത്മാവ് വരുന്നതിന് മുമ്പ് അതിനെ ശാസിച്ചകറ്റുവാനും ഒരു കുഞ്ഞാടിനെ പോലെ ശാന്തനായി നിൽക്കുവാനും നിന്നെ പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. കോപിക്കുന്നവനാണ്, എനിക്കിതിന് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ അഭിമാനത്തോടെ നിൽക്കല്ലേ, നിന്നേക്കാൾ പൊക്കമുള്ളവനെ ശൗലേ നിന്റെ മുമ്പിൽ നിർത്തി 40 ദിവസം കിഴക്കോട്ടും വടക്കോട്ടും ഓടിക്കും. മനസ്സിലായിക്കോണം, ശൗല് തോളുകാൻ ഒരു പൊക്കമുള്ളവനായിരുന്നു, പക്ഷെ ഗോലിയാത്ത് വന്നപ്പോഴോ പുള്ളി മൂട്ടയായി. 40 ദിവസമാണ് ഇങ്ങനെ കടന്നു ഓടിയത്, എന്നിട്ടുമല്ലോ നടന്നു. പിന്നെ പാവപ്പെട്ട ദാവീദ് വരേണ്ടി വന്നു. നീയൊക്കെ തറവാടും പറഞ്ഞുകൊണ്ട് അവന് കോപിക്കുന്നത് ഒരു 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 എന്താ പഴയ കാലത്ത്, ഈ പഴയ കാലത്തല്ല ആർമിയിലൊക്കെ യുദ്ധത്തിന് പോകും, ഓരോ യുദ്ധത്തിനും ഓരോ മെഡൽ കിട്ടും. ചിലരിങ്ങനെ നിരത്തി കുത്തിയൊക്കെ, അവിടെ ഞാൻ ഇത് ചെയ്തു, ഇവിടെ ഞാൻ അത് ചെയ്തു, അവിടെ മറ്റത് ചെയ്തു, കോപം വന്നപ്പോൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇതേ നോക്കിക്കൊണ്ട് എന്നോട് സംസാരിച്ചോണോ. ഞാൻ തീർത്തു പറയുകയാണ്, ഈ നാളുകളിൽ നീ ആരാണെന്ന് മനസ്സിലാക്കി നിന്റെ കോപ സ്വഭാവത്തെ അടക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ആ ഒരൊറ്റ സ്വഭാവം നിന്നെ കൊണ്ട് പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നാവ് സൂക്ഷിച്ചോണം. നിങ്ങൾ കാര്യം പറഞ്ഞു, ചിലര് ഇപ്പം വിശ്വസിച്ച് രക്ഷയിൽ വന്ന ശേഷം, വിശ്വാസത്തിൽ വന്ന ശേഷം എന്ത് നിർത്തി? അടി നിർത്തി. പക്ഷെ എന്ത് നിർത്തിയിട്ടില്ല? നാക്ക് കൊണ്ടുള്ള തല്ല് നിർത്തിയിട്ടില്ല. എടാ, ഒരുത്തനെ ഹർട്ട് ചെയ്യാൻ ഈ അസഭ്യം പറയണമെന്നില്ല, ആ ടോണിൽ പറയേണ്ട പോലെ പറഞ്ഞാൽ മതി, അവൻ ഹർട്ടായിക്കോളും. ഞാൻ പണ്ടിരിക്കും പറഞ്ഞു, എന്റെ കൂടെ പഠിച്ച ഒരു നന്ദകുമാർ ഉണ്ടായിരുന്നു, സിംഗപ്പൂർ വളർന്നത്. അപ്പൊ ഇനി മലയാളത്തിലൂടെ തെറിയൊന്നും അറിയത്തില്ല, അവർ ദേഷ്യം കയറും, എന്തെങ്കിലും പറയണ്ടേ? അവൻ പറയും, യു പ്ലാസ്റ്റിക് ബക്കറ്റ്. പ്ലാസ്റ്റിക് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വല്ല തെറിയതിനകത്തുണ്ടോ? അസഭ്യമാണോ? അല്ല. പക്ഷെ ഇവൻ ഈ കണ്ണുരുട്ടി നാക്കടിച്ച് യു പ്ലാസ്റ്റിക് ബക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് കേൾക്കുന്നവന് 10 തെറി പറയുന്നതിനേക്കാൾ ക്ഷീണം തോന്നും. ഞാൻ പറയുന്നത്, നിന്റെ ലാംഗ്വേജ് മാറ്റിയത് കൊണ്ട് കാര്യമില്ല, ടോണും ട്യൂണും കൂടെ ഒന്ന് മാറ്റണം. പണ്ട് ഞാൻ വായെടുത്താ പറയുന്നത്, ആ ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഉള്ളി പറഞ്ഞേച്ചോ പറയുന്നത്. പണ്ട് ഞാൻ വായെടുത്താ പറയുന്നത് മുഴുവനും കൂടെ അകത്ത് പറഞ്ഞേച്ചോ, ആ ഇപ്പൊ ഞാൻ പറയും, ഇവിടെ നിന്ന് അങ്ങ് മുഴുങ്ങിയച്ചോ പറയും, ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഛർദിച്ചിങ്ങൾ ഇങ്ങ് പൊങ്ങ് പൊങ്ങി വരും കേട്ടോ, ചിലതൊക്കെ ഇതൊക്കെ ഇങ്ങ് പൊങ്ങി വരും. കഴിഞ്ഞ കാലത്ത് പറഞ്ഞതും കഴിഞ്ഞ കാലത്ത് ചെയ്തതും ഒക്കെ പൊങ്ങി വരും. കണ്ണ് അതുകൊണ്ട് തള്ളും, നാക്കങ്ങോട്ട് കടിക്കും, കയ്യങ്ങോട്ട് ചുരുട്ടും, കാല മുണ്ടങ്ങോട്ട് മടക്കി കുത്തും, സ്റ്റെപ്പ് എടുക്കും. പക്ഷെ അത്ര എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്, എടാ എടാ എടാ, നീ ദൈവവേദനല്ലേ. ഓ, ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇപ്പൊ പോ. നിർത്ത്, എന്നേക്കുമായിട്ട് നിർത്ത്. നിനക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. സഹോദരനോട് കോപിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാകും. വായിച്ചാ,
സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും.
സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ചെല്ലു പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നീ മറ്റുള്ളവനെ നിസാരനായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിന്നെ എവിടെയെങ്കിലും ന്യായസഭയിൽ കൊണ്ട് നിർത്തും, ഏതെങ്കിലും കോടതി നിർത്തും. ഈ ഒന്നല്ല ഈ ലോകത്തിന്റെ കോടതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്നെ നിർത്തും. ന്യായാധിപ സഭ എന്നുള്ള ഭൂമിയിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത്,
മൂഢ എന്ന് പറഞ്ഞാലോ,
മൂഢ എന്ന് പറഞ്ഞാലോ, ഫൂൾ എന്ന് വിളിച്ചാൽ
അഗ്നി നരകത്തിന് യോഗ്യനാകും.
ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധൻ, പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, സ്തോത്രം പറയുന്നവൻ, പ്രസംഗിക്കുന്നവൻ, പ്രവചനം പറയുന്നവൻ, വെളിപ്പാട് കാണുന്നവൻ, പ്രൈസ് ദ ലോർഡ്, സഭയുടെ നേതാവ്, എല്ലാ സൽഗുണങ്ങളുമുള്ള പെന്തിക്കോസ്തുകാരൻ, അവൻ ഒരു ദിവസം ഒരു വിശ്വാസിയെ, ഒരു സഹോദരനെ ഫൂൾ എന്ന് വിളിച്ചു. ഇവൻ എവിടെ പോകുന്ന പറഞ്ഞു?
അഗ്നി നരകത്തിന് യോഗ്യനാകും.
അഗ്നി നരകത്തിൽ പോകുന്നത് ആരാ? വെളിപ്പാട് പുസ്തകം 21:8. വെളിപ്പാട് 21:8.
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ,
അറക്കപ്പെട്ടവർ,
കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, എന്നിവർക്കും, ഭോഷ്ക് പറയുന്ന ഏവർക്കും,
എട്ട് കൂട്ടം ആളുകള്
ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ.
അപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ ഈ എട്ട് കൂട്ടര്, ഈ അഗ്നി നരകത്തിൽ എട്ട് കൂട്ടര് വീഴുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഫൂൾ എന്ന് വിളിച്ച ആര് വീഴും? ഈ സൂപ്പർ വിശുദ്ധനും വീഴും. ശ്രുതി പോവോ? സഹോദരന്മാരോട് ഉപയോഗിക്കുന്ന വാക്ക് സൂക്ഷിച്ചോണം. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളായി തീരുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ സകല യോഗ്യതയും അത് കെടുത്തി കളഞ്ഞുകൊണ്ട് സ്വർഗത്തിന് പോകുന്നതിന് പകരം തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ അഗ്നി നരകത്തിൽ നീ വീഴുമെന്ന് കർത്താവായ യേശു ക്രിസ്തു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതവണ്ണം ഫൂൾ എന്ന് ഒരു സഹോദരനെ, മൂഢ എന്ന് ഒരു സഹോദരനെ വിളിക്കുന്നവന് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് കള്ളം പറയോ? പറയത്തില്ല. കർത്താവ് എന്തിനു പറഞ്ഞാൽ അത്തുപോലെ നടക്കും. വിശ്വസിക്കാൻ എനിക്ക് നിങ്ങളും വിശ്വസിച്ചേ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏത് വിഷയമായാലും നീ വിശ്വാസിയാണ്, നീ ദൈവത്തെ അറിയുന്നവനാണ്, നീ ദൈവവചനമുള്ളവനാണ്, നീ എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. ഞാൻ ചോദിക്കട്ടെ, ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ അന്തിമമായിട്ട് സ്വർഗത്തിൽ പോകാനാണെന്നോ? ഞാൻ ചോദിക്കട്ടെ, സ്വർഗമുണ്ടെന്ന് ഈ ലോകത്തില് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തില് ഒരിടത്ത് എനിക്ക് പോകണം. ഞാൻ നന്നായി ജീവിച്ചാൽ, വചനപ്രകാരം ജീവിച്ചാൽ സ്വർഗത്തിലും അല്ലെങ്കിൽ പാതാളത്തിലും നരകത്തിലും പോകണം. ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്വർഗമുണ്ട്, ഞാൻ അതിനുവേണ്ടി ഈ ലോകത്തിലെ ജീവിതം ചെലവാക്കുന്നു. ശരിയാ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, ഒരു സ്വർഗം ഉണ്ടെന്ന് 100% വിശ്വാസം ഉണ്ടോ? 100% വിശ്വാസം ഉണ്ടോ? അതുണ്ടെങ്കിൽ അതിനകത്ത് പോകാൻ സാധ്യത നശിപ്പിക്കുന്ന സകല വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കും. അനേകം ഞാൻ പറയാം, പാസ്റ്റർ എന്ന് പറഞ്ഞ്, വിശ്വാസി എന്ന് പറഞ്ഞ്, പെന്തിക്കോസ്തുകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ, ഈ ഒരു കാര്യത്തിൽ അത്ര ഉറപ്പുണ്ടോ എന്നെനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഈ കാണിക്കുന്ന പോലെ ഒന്നും കാണിക്കത്തില്ല. നരകം പോട്ടെ, നരകം പോട്ടെ, നരകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. കാരണം ബൈ ഡിഫോൾട്ട് വി ആർ ഗോയിങ് ദേർ. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ എവിടെ പോകും മനുഷ്യൻ? അറിയത്തിപ്പോ പണ്ടൊരാളെ നമ്മളല്ലേ വലിയ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഉദ്ദേശം എന്ന് വെച്ച് പറഞ്ഞു, ഉദ്ദേശം സ്വർഗത്തിൽ പോകാനുള്ള വഴിയെക്കുറിച്ച് ഉദ്ദേശം എത്ര മണിക്കൂർ പ്രസംഗിച്ചു, എന്തെല്ലാം കാര്യം പ്രസംഗിച്ചു, എന്നിട്ടാണ് ഈ നരകത്തിൽ പോകാനുള്ള വഴിയെക്കുറിച്ച് പ്രസംഗിക്കാന്ന് ചോദിച്ചു. പുള്ളി ഒരു നരകത്തിൽ പോകാൻ ഒരു കുഴപ്പമില്ല, നീ ഇപ്പൊ പോകുന്നതിനൊക്കെ പോയച്ചാൽ മതി. സ്വർഗത്തിൽ പോകണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കി കണ്ട് തിരിഞ്ഞ വളഞ്ഞ കറക്റ്റായിട്ട് പോകണം. അപ്പൊ അത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നരകമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ഡൗട്ട് വേണ്ട. അത് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് അവിടെ എത്തും. എന്നാൽ സ്വർഗമുണ്ടെന്ന് നിശ്ചയം വേണം. ഞാൻ പറയുന്നത് ഒരു ഫിലോസഫിക്കൽ ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു അന്ത്യത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് ഫിലോസഫിയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, വചനം പറയുന്നു, ഈ സ്വാഭാവികമായ അന്ത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്ത്യം നിനക്ക് പ്രാപിക്കാൻ ഈ വഴിയെ പോയാൽ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോ ആ പറഞ്ഞ വഴിയിൽ കൂടെ പോകാത്തിടത്തോളം കാലം നീ സ്വാഭാവികമായി സ്വാഭാവിക സ്ഥലത്തെത്തും. പ്രൈസ് ഗോഡ്. ഇനി വേറെ നമ്മൾ പറയാം, പാപത്തിന്റെ ശമ്പളം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ കർത്താവിനുള്ള വിശ്വാസം നിത്യജീവന, കൃപ നിത്യജീവന. പക്ഷേ സ്വാഭാവികമായി ചെന്ന് വീഴാതിരിക്കുന്നെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കണം. അതായത് ഈ വീഗാലാൻഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു ഇതേ കൂടി ഇങ്ങനെ ഉരുങ്ങിട്ടു പോരും. അപ്പൊ കൈ പിടിച്ചില്ലെങ്കിൽ എവിടെ വന്ന് വീഴും? താഴെ വന്ന് വീഴും. പക്ഷെ വീഴാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിടിക്കണം. എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ വീഴുകയില്ല. സെയിം പ്രിൻസിപ്പിൾ. സ്വാഭാവികമായി താഴെ വീഴും, പക്ഷെ പിടിച്ചാൽ വീഴത്തില്ല. ദൈവമക്കളെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ശാസ്ത്രം എന്തും പറയട്ടെ, രാഷ്ട്രീയക്കാരെന്തും പറയട്ടെ, വിശ്വാസം എന്തും പറയട്ടെ, മറ്റ് മതങ്ങൾ എന്തും പറയട്ടെ, ഒരു കാര്യം നിനക്ക് ഉറപ്പുണ്ടോ? ഏതായാലും രണ്ടു മൂന്ന് കാര്യം ഉറപ്പാ. ഒരു ദിവസം ചാകേണ്ടി വരും, ഉറപ്പുണ്ടോ? ഞാൻ ചാകത്തില്ലെന്ന് തോന്നുന്ന ആരെങ്കിലും ഒന്ന് കൈവയ്ക്ക്. അക്കാര്യം ഉറപ്പാ. ഒരു ദിവസം എന്ത് ചെയ്യേണ്ടി വരും? ചത്തുപോകും. ഈ ശ്വാസം നിലയ്ക്കും, ഈ ശരീരം ജീർണിക്കാൻ തുടങ്ങും, കുഴിച്ചിട്ടില്ലെങ്കിൽ നാറാൻ തുടങ്ങും. അത് കുഴിച്ചിട്ടാലും അവിടെ കിടന്ന് നാറുന്നേ ഉള്ളൂ, മുകളിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇത് മുഴുവനും പുഴു വരിച്ച് അങ്ങ് തീരും. ഇതിന് സംശയമുണ്ടോ? ഒരു സംശയമില്ലല്ലോ. ഓക്കെ, മരണത്തിന് സംശയമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ചോദ്യം, മരണാനന്തരം വേറെ ഒരു ജീവിതം ഉണ്ടെന്ന് സംശയമില്ലാതെ ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറി. ഞാനീ പറഞ്ഞതിനൊക്കെ അർത്ഥമുണ്ട്. ഇല്ലെങ്കിൽ ഇതിനൊന്നും ഒരർത്ഥമില്ല, ഒരർത്ഥമില്ല. ചിലർ സത്യസായിബ അവിടെ അടുത്ത് പോകുന്നു, ചിലർ പൂജാരെടുക്ക പോകുന്നു, ചിലർ മന്ത്രവാദെടുക്ക പോകുന്നു. എന്തിനാ? മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒരു കാര്യം ഉറപ്പാക്കാനല്ല, ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. ശത്രുവിനെ കൈകാര്യം ചെയ്യണോ? കൂടോത്രം ചെയ്യും. കൂടോത്രം ചെയ്യാൻ പറ്റില്ലേ? ഗുണ്ടേ വിളിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടുത്തെ ജീവിതത്തിൽ നമുക്കുള്ള പണം, നമുക്കുള്ള സ്വാധീനം,
നമുക്കുള്ള അറിവ്, ഇത് മൂന്നുമാണ് സാധാരണ ഒരു സ്ട്രാറ്റജി ആയിട്ട് മനുഷ്യനെടുക്കുന്നത്. ഒന്ന് സ്വാധീനം, ഇൻഫ്ലുവൻസ്. രണ്ട് മണി, വെൽത്ത്. മൂന്ന് പൈസ, അറിവ്. വെൽത്ത് എന്ന് പറയുമ്പോൾ എല്ലാ പവറും വരും കേട്ടോ അതിനകത്ത്. ആരോഗ്യം, നല്ല നല്ല ആരോഗ്യം. ചിലവർ പറയാനില്ലേ, ഓ ഇപ്പൊ എനിക്ക് വയസ്സായിപ്പോയി, അല്ലെങ്കിൽ കാണാമായിരുന്നു അവനെ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ. ചിലവരുണ്ട്, നീ പണ്ടായിരുന്നെങ്കിൽ നേരെ എൻ്റെ മുമ്പിൽ നിന്ന് നടന്നു പോകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഇവനിപ്പോ ഗതികേടിലായതുകൊണ്ട് മറ്റോ നടന്നു പോവുക അല്ല. നിനക്ക് കഴിവുണ്ടെങ്കിലും, കഴിവില്ലാഞ്ഞിട്ടല്ല, സ്വാധീനമില്ലാഞ്ഞിട്ടല്ല, പ്രൈസ്, അറിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഒരു ദൈവവൈദ്യനായതുകൊണ്ട് പലത് കണ്ടിട്ടും കാണാത്തവനെ പോലെയും, പലത് കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെയും, പ്രൈസ്, വായ തുറക്കാതെ ഊമനായിരിക്കുവാൻ ഞാൻ ഒരുവനുമായി നിയമം ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു നിയമം ജീവിതത്തിൽ എന്നേക്കുമായി പാലിക്കത്തക്കവണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ കരവിരുത്, സ്തോത്രം പറ. എന്റെ ദൈവവുമായിട്ട് ഞാൻ നിയമം ചെയ്തു. ഇനി എന്റെ ദാസനെ പോലെ കുരുടനാര്, എന്റെ ദാസനെ പോലെ ചെകിടനാര്, എന്റെ ദാസനെ പോലെ ഊമനാര്. കാരണം ഞാൻ ഒരുവന്റെ ദാസനാണ്, അവൻ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. പണ്ട് എന്റെ ഈ കൈകൾ സ്വതന്ത്രമായിരുന്നു, എന്റെ കൈയായിരുന്നു, ഞാൻ വിചാരിക്കുന്ന ഒരു ചെയ്യും. പണ്ട് എന്റെ ഈ കാല് സ്വതന്ത്രമായിരുന്നു, ഞാൻ വിചാരിച്ചെടുത്ത് പോകും. പണ്ട് ഈ കണ്ണ് സ്വതന്ത്രമായിരുന്നു, ഞാൻ ഇഷ്ടമെടുത്ത് നോക്കും. പണ്ട് ഈ നാക്ക് സ്വതന്ത്രമായിരുന്നു, ഞാൻ ഇഷ്ടമുള്ളത് പറയും. പണ്ട് എന്റെ ബുദ്ധി സ്വതന്ത്രമായിരുന്നു, ഞാൻ ഇഷ്ടമുള്ളത് ചിന്തിക്കും. എന്നാൽ ഇന്ന് എന്നെ മൊത്തമായി ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ബോധമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? ഒരുവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ആര് വിലയ്ക്ക് വാങ്ങി? ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ, കാര്യം നീതിയോടെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കുന്ന ഒരുവൻ എന്നെ വിലയ്ക്ക് വാങ്ങി. ഇനി എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരുടമസ്ഥനുള്ളിടത്തോളം കാലം എന്നെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അവൻ കയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല. അവനവിടെ നിന്നുകൊണ്ട് ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് അശ്ശൂർ പാളയത്തിൽ ഒറ്റ രാത്രി കൊണ്ട് 185,000 ആമെ വീരശൂര പരാക്രമികളായിരിക്കുന്ന ആമെ സൈന്യത്തെ ഒറ്റ രാത്രി കൊണ്ട് ശവങ്ങളായി വീഴത്തക്കവണ്ണം ഇടപെട്ട ആ ദൈവം, എന്റെ ദൈവം. പകൽക്കാലം ആ ഒരു ഉറപ്പുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്റെ ദൈവം ഇടപെടും, എന്റെ ദൈവം ഇടപെടും. ഞാൻ പറയും, എനിക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ല കേട്ടോ, എനിക്കൊരു ചെറു പെട്ടി എടുക്കാനായിട്ട് ഞാൻ ക്ഷീണിക്കും, ഒരു സ്റ്റെപ്പ് കയറി ഞാൻ ക്ഷീണിക്കും. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ഇത്രയും ആരോഗ്യമില്ലെങ്കിലും എനിക്ക് ഒരു ധൈര്യമുണ്ട്, ഞാൻ ഒരുത്തിന്റെ ഉടമയാണ്. ഏറ്റവും ആരോഗ്യമുള്ള ഒരുത്തൻ നേരെ വന്ന് നിന്നാൽ അവന് കഴിയുന്നതിനേക്കാൾ എന്നെ കൊണ്ട് സാധിക്കുമെന്നൊരു ഉറപ്പുണ്ട്. ഇന്ന് പറഞ്ഞ ദൈവം, നിന്റെ പദവി അതാണ്, നിന്റെ പദവി അതാണ്. ഇൻഫ്ലുവൻസ്, മണി, വെൽത്ത്, മസിൽ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവർ, ഇതൊന്നും വിഷയമല്ല. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതിനെ മുഴുവനും ഭരിക്കുന്ന, ഇതിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവത്തിന് ഞാൻ വിലയ്ക്ക് വാങ്ങിയവനാണ്. ഈ ഒരു ഉറപ്പ് ാണ് ഒരു നിത്യതയെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്. ഹല്ലേലൂയാ, പ്രൈസ് ഗോഡ്. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? അടുത്ത വാക്യം,
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ,
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ,
സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ.
ശ്രദ്ധിക്കണമേ, സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ,
നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക.
ആലയത്തിൽ നിന്ന് പുറത്തോട്ട് പോക്കോണം, എന്ത് ചെയ്യാൻ? ഒരു നിരപ്പ് പ്രാപിക്കാൻ. പുറത്തോട്ട് പോകുന്ന കാണുമ്പോൾ തിരിച്ചറിയത്തില്ല, എല്ലാവരും യാഗം കഴിഞ്ഞ് പോകുന്ന കൂടുതൽ ഇവനും പുള്ളിയും കയ്യും വിശുക്കെ പോവുക. പക്ഷേ അവന്റെ അന്തരാത്മാവിനറിയാ, ഞാൻ വന്നെങ്കിലും യാഗം പൂർത്തിയായിട്ടില്ല, യാഗം പൂർത്തിയായിട്ടില്ല, ഞാൻ ഇനിയും തിരിച്ചു വരും. ഞാൻ തിരിച്ചു വരുന്നത് നിരപ്പ് പ്രാപിച്ചവനായിട്ടായിരിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. അശുദ്ധമായി ഒരു യാഗമർപ്പിക്കുന്നതിനേക്കാൾ അതവിടെ വച്ചിട്ട് പുറത്തുപോയി വിശുദ്ധി, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി പ്രാപിച്ചിട്ട് നീ വന്ന് അതർപ്പിക്കുമ്പോൾ അതവൻ പ്രസാദമാകും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ എന്താണ് അശുദ്ധി, എന്താണ് വിശുദ്ധി, സാമാന്യമായതും വിശേഷമായതും തിരിച്ചറിയുവാൻ ദൈവമാര് കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, തലയുടെ വണക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഒരു നിത്യത, ഒരു നിത്യത. ഒന്നുകിൽ അത് നിത്യസന്തോഷം, അല്ലെങ്കിൽ നിത്യയാതന. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് നിശ്ചയമായിട്ടും
ഈ ലോകത്തില് ജീവിതം കഴിഞ്ഞ് പോകുമ്പോൾ അനുഭവിക്കേണ്ടി വരും. ഏറിയാൽ 70 സംവത്സരം അല്ലെങ്കിൽ 80 സംവത്സരം. അത് കഴിയുമ്പോൾ ആയുസ് തീരും, നാം പറന്നു പോകും. പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ വിശുദ്ധനാകാൻ പറ്റത്തില്ല, പിന്നെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. ഇപ്പോൾ ഉപേക്ഷിക്കണം, ഇപ്പോൾ ഉപേക്ഷിക്കണം. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ജഡത്തിന്റെ മോഹത്തെ, അവൻ ഹല്ലുയ, നിന്റെ ജഡമോഹത്തെ, കൺമോഹത്തെ, ഈ ലോകത്തിന്റെ പ്രതാപത്തെ അവൻ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന എന്ത് വിഷയമായാലും ഇപ്പോൾ ഉപേക്ഷിക്കണം, പിന്നീട് അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാല കർത്താവേ, ദൈവഹിതപ്രകാരമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവവചനത്തിൽ എന്നോട് ഇടപെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ ഞാന് ഇപ്പോൾ ഉപേക്ഷിക്കുന്നു. കാലിലെ ചെരുപ്പ് അഴിച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് ഒരു നിയോഗം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ശുശ്രൂഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ അതിനായിട്ട് സമർപ്പിക്കുന്നു. ഇന്ന് ഒരു തീരുമാനത്തോടെ സമർപ്പിക്കുന്ന കരങ്ങൾ ഉയർത്തിയാട്ട് ഞാൻ രണ്ടു വാക്കിൽ പ്രാർത്ഥിച്ചു നിർത്താൻ പോകുകയാണ്. കരുണാസമരനായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കരം ഉയർത്തിരുന്ന മക്കൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ അവൻ മുൾപ്പുറപ്പിൽ നിൽക്കുന്ന മോശ, ജീവിതത്തിന് വിശുദ്ധിക്ക് വേണ്ടി നിന്നതുപോലെ, വിശുദ്ധ സ്ഥലത്ത് നിന്നതുപോലെ, ഞങ്ങളും വിശുദ്ധരായി നിന്റെ വിശുദ്ധ മക്കളായി വിശുദ്ധ സഭയിൽ നിൽക്കാൻ, വിശുദ്ധ വചനത്തിൽ നിൽപ്പാൻ, വിശുദ്ധ ശുശ്രൂഷയിൽ നിൽപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, വിശുദ്ധ വിളി കൊണ്ട് ഞങ്ങളെ വിളിച്ച വിശുദ്ധന്മാരാകയാൽ, അവൻ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാകയാൽ, സ്വന്തം വിശുദ്ധ വംശമാകയാൽ, കരുണ ലഭിച്ചവരാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, അന്ത്യത്തോളം വിശ്വസ്തരാജിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മാനവമതത്തിരുമേ എനിക്ക് തരുന്നു. എല്ലാം യേശുരക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമാനകർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.